നിരാത്രത്തെ ചിന്തയ്ക്കായിട്ട് ചില വേദഭാഗങ്ങൾ വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ജെറമിയയുടെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 41-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും, ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്ത് നടും. തുടർന്ന് യെശയ്യാവിന്റെ പുസ്തകം 62-ാം അധ്യായം 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, മണവാളൻ മണവാട്ടിൽ സന്തോഷിക്കുന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. തുടർന്ന് ചില വേദഭാഗങ്ങളുടെ വായ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നതുപോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം, ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാം വാക്യം, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ധന്യനായ പരിശുദ്ധ പിതാവേ, പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞവനായ കർത്താവേ, ഈ ഭൂമിയിൽ പിതാവായ ദൈവത്തെ ഉയർത്തുവാൻ പിതാവ് കൊടുത്തതായ ജോലി തികയ്ക്കുവാൻ വന്ന നല്ലവനായ കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. അഖിലാണ്ടത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനുള്ള ഏക ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങളോട് മനസ്സിലിയണമേ. നിന്റെ വചനം നുറുക്കി ഞങ്ങൾക്ക് തരണമേ. മനുഷ്യനെ ഉയർത്തുവാനല്ല, ബുദ്ധിയെ ഉയർത്തുവാനല്ല, കഴിവിനെ ഉയർത്തുവാനല്ല, സകല മാനവും മഹത്വവും പിതാവായ ദൈവത്തിന് നൽകുവാനും പുത്രനായ യേശുവിനെ ഉയർത്തുവാനും ഇന്ന് രാത്രി എളിവരായ ഞങ്ങളെ സഹായിക്കണമേ. ജനത്തിന്റെ ഹൃദയത്തോടെ ഇടപെടണമേ. കലവറയില്ലാതെ കരുതലില്ലാതെ ദൈവവചനത്തെ നിന്റെ ദാസൻ പ്രാർത്ഥിച്ചതുപോലെ കോർന്നലിയസിനെ പോലെ സ്വീകരിക്കുവാനുള്ള വിശാലമായ ഹൃദയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി നിന്റെ ആത്മാവ് ഞങ്ങളിൽ പരിവർത്തിക്കണമേ. സകല മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക് അർപ്പിക്കുന്നു. യേശുവിന്റെ ധന്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ചുരുക്കത്തിൽ ഞാൻ വായിച്ച വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ്, ദൈവമായ കർത്താവ് ഒരു മനുഷ്യനിൽ, ഒരു മണവാട്ടിയിൽ മണവാളൻ എങ്ങനെ സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ധന്യനായ ഏകാധിപതിയായ അദൃശ്യനായ സർവ്വവ്യാപിയായ സർവശക്തനായ സർവകൃപാലുവായ മറഞ്ഞിരിക്കുന്നവനായ വെളിച്ചങ്ങളിൽ വസിക്കുന്നവനായ വെളിച്ചങ്ങളുടെ പിതാവായ ദൈവം എന്നിലും നിന്നിലും സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ വലിയ കാര്യം നാം മറന്നുപോകരുത്. നമ്മളെപ്പോലുള്ള ഒരു വ്യക്തിയിൽ ദൈവം സന്തോഷിക്കുവാൻ ആഗ്രഹിക്കും. ഞാൻ നിന്നിൽ സന്തോഷിച്ച് നിനക്ക് ഗുണം ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ സന്തോഷിക്കുന്നുണ്ടോ അതോ ദൈവം നമ്മളിൽ ദുഃഖിക്കുന്നുണ്ടോ? ഇന്ന് അവിടെ ഇരിക്കുന്നവരിൽ ചിലരെക്കുറിച്ച്, ഒരുപക്ഷെ എന്നെക്കുറിച്ചോ ആയിരിക്കാം, ദൈവം ദുഃഖിക്കുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ ജീവനോട് ഇരിക്കുന്നുകൊണ്ട് അർത്ഥമില്ല. ദൈവം എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും സന്തോഷിക്കുന്നുവെങ്കിൽ അത് എത്ര നല്ല കാര്യമാണ്. കർത്താവും നമ്മളിൽ സന്തോഷിക്കുന്നു. കർത്താവായ ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ സൃഷ്ടിച്ചുകൊണ്ട് താൻ അനുതപിച്ചു എന്ന്, ദുഃഖിച്ചു എന്ന് വായി. താൻ ദുഃഖിച്ചതുകൊണ്ട് ജലപ്രളയം കൊണ്ട് നോഹയുടെ കുടുംബത്തെ ഒഴിച്ച് ബാക്കിയുള്ളവരെയെല്ലാം നശിപ്പിക്കുവാൻ കാരണമായി കഴിച്ചു. ദൈവം ദുഃഖിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന്റെ ദുഃഖത്തെ മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. അനേക ആളുകളെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും വേദപുസ്തകം പറയുന്നു. ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് ദൈവം ദുഃഖിച്ചു, ദൈവം അതിനെ മുഴുവനും തകർത്ത് കളഞ്ഞു. ദൈവം ശൗലിനെക്കുറിച്ച് ദുഃഖിച്ചു, അവനെയും അവന്റെ കുടുംബത്തെയും സിംഹാസനത്തെയും തുടച്ച് എറിഞ്ഞു മാറ്റിക്കളഞ്ഞു. ദൈവം സൊദോം ഗൊമോറയെക്കുറിച്ച് ദുഃഖിച്ചു, അതിനെ ഭൂതലത്തിൽ നിന്നും തുടച്ചു മാറ്റി. പ്രിയമുള്ളവരെ, ദൈവം ഇന്ന് രാത്രി നിന്നിൽ സന്തോഷിക്കുന്നുണ്ടോ അതോ എന്നിൽ സന്തോഷിക്കുന്നുണ്ടോ അതോ എന്നെക്കുറിച്ച് വിലപിക്കുകയാണോ? ദൈവം നമ്മളെക്കുറിച്ച് സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്താതെ ഈ ഹോൾ വിട്ടു പോകരുത്. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല, ഞാൻ എന്നോട് തന്നെ സംസാരിക്കുക. നിങ്ങളെക്കുറിച്ച് ദൈവം സന്തോഷിക്കുന്നുണ്ടോ അതോ ദുഃഖിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എങ്കിലും
ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യമാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്നത്. ചുരുങ്ങിയ വാചകത്തിൽ ദൈവം ആരാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം സ്നേഹം തന്നെ, അത് മൂന്ന് വാക്കുകൾ മതി, ദൈവം സ്നേഹം തന്നെ. അതോടൊപ്പം തന്നെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഒരാൾക്ക് രണ്ട് രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ഈ രണ്ട് സ്വഭാവത്തെ വേർതിരിക്കുന്ന ദൈവത്തിന്റെ ദീർഘക്ഷമയാണ്. ഉന്നതനായ ദൈവം മൂന്നാം സ്വർഗം മുതൽ അഗ്നി നരകം വരെയുള്ളത് ദൈവത്തിന്റെ വകയാണ്. സ്വർഗത്തിന്റെ ചവച്ചുപൊട്ടയാണ്, അല്ലെങ്കിൽ മാലിന്യം കളയുവാനുള്ളതായ ആ കുപ്പക്കുഴിയാണ് നരകം. നമുക്ക് വീടിന് സിറ്റിംഗ് റൂമുണ്ട്, മാലിന്യം ഇടാനൊരു കുപ്പത്തൊട്ടിയുമുണ്ട്. ഇതിന്റെ എല്ലാം അർത്ഥം ദൈവത്തിന് അധികാരമില്ലാത്ത ഒരു സ്ഥലവും അഖിലാണ്ടത്തിലില്ല. നരകത്തിന്റെ നരകാറ്റ് വരെയുള്ള സകലത്തെയും കൺട്രോൾ ചെയ്യുന്നവനാണ്. എന്നാൽ ദൈവത്തിന്റെ ഈ രണ്ട് സ്വഭാവത്തെ വേർതിരിക്കുന്ന ദീർഘക്ഷമ, ഒരു ഭാഗത്തിന് ദ സോൺ ഓഫ് ലവ് സ്നേഹത്തിന്റെ ഭാഗമെന്നും മറ്റേ ഭാഗത്തിന് ദഹിപ്പിക്കുന്ന അഗ്നിയുടെ ഭാഗമെന്നും വേദപുസ്തകം രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിലാണ് ജനങ്ങളെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ദൈവത്തിന്റെ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ പടി തുടങ്ങുന്നത് താഴോട്ടാണ്. ദീർഘക്ഷമയുടെ താഴെ ദൈവത്തിന് നീരസമാണുള്ളത്. ദൈവത്തിന്റെ നീരസത്തിന് കട്ടികൂടിയാൽ നീരസം കോപമായി വരികയാണ്. കോപത്തിന് കട്ടികൂടുമ്പോൾ അത് ക്രോധമായി വരും. ക്രോധത്തിന് കട്ടികൂടുമ്പോൾ അത് ക്രോധാഗ്നിയായിട്ട് വരും. ക്രോധാഗ്നി കത്തുന്നതാണ് നരകാഗ്നി. മനുഷ്യർ ഈ പടികൾ താഴെയോട്ട് ഇറങ്ങുകയാണ്. ദീർഘക്ഷമയിൽ ഇരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന് സ്നേഹത്തിൽ വസിക്കുവാനുള്ളതായ മാർഗം ദൈവം നൽകുമ്പോൾ അതിനെ നിഷേധിക്കുന്ന സമയത്ത് അവനോട് നീരസമാണ് തോന്നുക. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം തോന്നി. 40 വർഷം ദൈവം അനുവദിച്ചു കൊടുത്തു. എന്തെങ്കിലും വിധത്തിൽ ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ മുകളിൽ ദൈവത്തിന്റെ മനസ്സിലേക്ക് വരുവാൻ ഇവന് മനസ്സുണ്ടോ എന്ന്. 40 വർഷം 25 ലക്ഷം സമ്മിശ്ര ജാതി ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തെ മുഴുവനും ദൈവം വീക്ഷിച്ചു. 40 സമ്മത്സരവും ദൈവത്തോടും അനുസരിക്കുകയും പിറുപിറുക്കുകയും ചെയ്തതിനാൽ ഇവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. പ്രിയമുള്ളവർ, 25 ലക്ഷം ജനങ്ങളെ മുഴുവനും തന്റെ ക്രോധത്തിൽ സ്വസ്ഥതയിൽ കടക്കയില്ല എന്ന് തീരുമാനിക്കുവാനുള്ള കാരണം 40 വർഷം അവന് കൊടുത്തിട്ടാണ്. നിങ്ങൾ ഓർക്കണം, 20 വയസ്സിന് മേലുള്ളതായ ഇസ്രയേൽ മക്കളുടെ കൂട്ടത്തിൽ 603,550 പേരിൽ ദൈവം പ്രസാദിച്ചത് 2 പേരിൽ മാത്രമാണ്. എന്റെ ദാസനായ കാലേബോ, അവൻ വേറൊരു സ്വഭാവമുള്ളവനിൽ ഞാൻ പ്രസാദിക്കുന്നു. എന്റെ ദാസനായ യോശുവയോ, ദൈവം 25 ലക്ഷങ്ങളിൽ 2 പേരിൽ മാത്രം പ്രസാദിച്ചു എന്നെടുക്കുമ്പോൾ മോശയോട് പോലും കോപിക്കുവാൻ ദൈവത്തിന് സമ്മതമായി എങ്കിൽ പുഴുവായി എന്നോട് കോപിക്കുവാനുള്ള സാധ്യത എത്ര വലുതെന്നുള്ള കാര്യം മറന്നുപോകരുത്. ദൈവത്തിന് നീരസമുണ്ട്. നീ ഇന്ന് നീരസത്തിലാണ് വസിക്കുന്നതെങ്കിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നോടുള്ള നീരസം മതിയാക്കണമേ. ദൈവം പ്രാർത്ഥന കേൾക്കുവാൻ മതിയായവനാണ്. നീരസത്തിന് കാരണമായ കാര്യത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ദൈവം നീരസത്തിൽ നിന്നെ മനസ്സലിവിലേക്ക് ഉയർത്തുന്നു. മനസ്സലിവിൽ ഇരുന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സലിവിന് കൂടുതൽ കട്ടി വരുമ്പോഴാണ് ദൈവത്തിന്റെ കരുണ വരുന്നത്. ദൈവത്തിന്റെ കരുണയ്ക്ക് കൂടുതൽ കട്ടി വരുമ്പോഴാണ് ദൈവത്തിന്റെ ദയയായത് മാറുന്നത്. ദൈവത്തിന്റെ ദയയ്ക്ക് കട്ടി കൂടുമ്പോഴാണ് ദൈവ കൃപയായി മാറുന്നത്. ദൈവനുറയിലായിരിക്കുന്നവൻ കൃപമേൽ കൃപ പ്രാപിക്കുമ്പോഴാണ് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നത്. നമ്മൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ഇന്നും നീരസത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ജീവിതമാണോ? പെന്തിക്കോസ്തുകാരെന്ന് പേരുണ്ടെങ്കിലും നിന്റെ കുടുംബം നീരസത്തിലാണോ വസിക്കുന്നതെങ്കിൽ നാം വളരെയധികം ഭയപ്പെടണം. സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. നീരസത്തിന് കട്ടികൂടുമ്പോഴാണ് കോപം. നീരസത്തിന് കട്ടികൂടിയാൽ ദൈവത്തിന് പിന്നെ കോപിക്കാതിരിക്കാൻ കഴിയില്ല. അവൻ ദിനം പ്രതി കോപിക്കും. മനം തിരിയുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, ചിലരുടെ കാര്യത്തിൽ അതാണ്. ഇന്നലെയും കോപിച്ചു, മനം തിരിയുവാൻ ചാൻസ് കൊടുത്തു, മാറ്റമില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോഴും ഒരു ചാൻസ് തരികയാണ് മനം തിരിയുവാൻ. ഇല്ല എങ്കിൽ വാളിന് മൂർച്ചു, വഴിയിൽ വെച്ച് നശിക്കുവാനുള്ള സാധ്യത ഏറുകയാണ്. പ്രിയമുള്ളവരെ, കോപത്തിലായിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്റെ ദൈവമേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത്. കോപത്തിലായിരുന്നു അവരുടെ പ്രാർത്ഥന. കോപത്തിന് കട്ടിക്കൂടുമ്പോഴാണ് ക്രോധം. നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത് എന്നാണ്. ദണ്ഡനം എന്ന് പറയുന്നത് ശിക്ഷയേക്കാൾ കൂടിയതാണ്. ക്രോധത്തിന് ശേഷം ദൈവത്തിനെ ക്രോധാഗ്നി കത്തു. ക്രോധാഗ്നി കത്തിയാൽ നിത്യ നരകത്തിലേക്ക് പോവുകയുള്ളൂ. നിവൃത്തി ജനകോടികൾ ഇങ്ങനെ ഒഴുകുകയാണ്. ദൈവത്തിന് ആരും മരിച്ചവരായിട്ടിരിക്കുന്നില്ല. അബ്രഹാം ദൈവത്തിന് ജീവിച്ചിരിക്കുന്നു. ഇസാക്ക് ദൈവത്തിന് ജീവിച്ചിരിക്കുന്നു. നമുക്ക് മാത്രമേയാണ് മനുഷ്യർ മരിച്ചിരിക്കുന്നത്. ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും ദൈവത്തിന്റെ വിവിധ സ്വഭാവങ്ങളിൽ വിവിധ തട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. ജനകോടികൾ നരകാഗ്നിയിൽ കിടന്ന് വേദുകയാണ്. അവർക്കിനി ഒരു സാധ്യതയില്ല. എന്നാൽ നാം ഇന്ന് ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിൽ ഏത് സോണിലാണ് എന്ന് തീരുമാനിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുകയാണ്. ദൈവമേ ഞാൻ എവിടെയാണ്? ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, മനുഷ്യനാണ് നീ എവിടെ? ലോകത്തിൽ ദൈവം ചോദിച്ച ചോദ്യം ഇന്നും ചോദിക്കുകയാണ്, നീ എവിടെ? പ്രിയമുള്ളവരെ, ആ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അഖിലാണ്ടത്തിലെ ദൈവം ആദ്യം മനുഷ്യനോട് ചോദിച്ച ചോദ്യം വേറെ. ദൈവത്തിന്റെ നീരസത്തിലാണെങ്കിൽ ഇന്ന് മടങ്ങി വരുവാൻ ദൈവം ചാൻസ് തരികയാണ്. ദൈവത്തിന്റെ കോപത്തിലാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ ക്രോധത്തിലാണ് വസിക്കുന്നതെങ്കിൽ നീ നിന്റെ കുടുംബവും അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം എവിടെ നിൽക്കുന്നു? ദൈവത്തിന്റെ കോപത്തിന്റെ സോണിലാണ്. ദ സോൺ ഓഫ് ഫയർ. വേദപുസ്തകവും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മണിക്കൂറുകൾ എഴുത്തെങ്കിൽ മാത്രമേ നമ്മൾ വിശദീകരിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് തുനിയുന്നില്ല. ഞാൻ എവിടെയാണ്? യോശുവ, നീ എവിടെയാണ്? ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കും. കാലേബ്, നീ എവിടെയാണ്? ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കും. യോനയെ, നീ എവിടെയാണ്? ദൈവത്തിന്റെ കോപത്തിൽ വീണ് മത്സ്യത്തിന്റെ വയറ്റിൽ വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഓരോ വ്യക്തികൾ ഇന്ന് നമ്മൾ വസിക്കുന്നത് എവിടെയെന്നുള്ളതിനെ കുറിച്ച് തിട്ടമായ ഒരു രൂപം നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരും. നീ നിൽക്കേണ്ടത് എവിടെ? പ്രിയമുള്ളവരെ, അതുപോലെ ദൈവത്തിന്റെ മനസ്സരിവിന്റെ ഭാഗം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗത്തിന് ദൈവത്തിന് ദീർഘക്ഷം. എന്നോട് മനസ്സരിയണമേ, കുച്ഛരോഗി പറയുന്നതുപോലെ പറയുമ്പോൾ ദൈവത്തിന് മനസ്സരിവ് തോന്നും. മനസ്സരിവിനെ കട്ടിവിടുമ്പോൾ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറയുന്ന കുരുടന്റെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ കരുണയുണ്ടാകും. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കരുണയ്ക്ക് കട്ടിക്കൂടുമ്പോഴാണ് ദൈവത്തിന്റെ ദയയായി മാറുന്നത്. ദൈവത്തിന്റെ ദയയ്ക്ക് കട്ടിക്കൂടുമ്പോഴാണ് ദൈവത്തിന്റെ കൃപയായി വരുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ആരും ദൈവകൃപ വിട്ടുപോകരുത്. ഒരിക്കൽ ദൈവകൃപയിലായാൽ പിടിച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ്. ദൈവകൃപയിൽ നിന്ന് വീണാലോ ദൈവത്തിന്റെ കണ്ണിലം കാണുക. വീണവരിലോ അവന്റെ കണ്ണിലം എന്താണ്? അവൻ നിലനിൽക്കഴിഞ്ഞാൽ, കൃപയിൽ നിലനിൽക്കഴിഞ്ഞാൽ നിന്നെയും ഛേദിച്ചു കളയും. നിങ്ങളൊരു ദൈവത്തിന് മുഖപക്ഷമില്ല. നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഭൂമിയിലും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒറ്റ ജോലി എന്താണ്? ദൈവത്തിന് മഹത്വപ്പെടുത്തുക. ദൈവത്തിന് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാനാണ് ലോകത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്. പഴയ നിയമകാലത്തിന്റെ മഹത്വം കൊടുക്കാത്തോടെ ദൈവം ചതച്ച് അരച്ച് തേച്ചു കളയുമായിരുന്നു. എന്നാൽ കൃപായുഗത്തിൽ അല്പം വെയിറ്റ് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപയുടെ സഹിഷ്ണുതയെക്കുറിച്ച് നാം ചിന്തയുള്ളവരാകണം. നാം ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിലും ചിന്തി. ദൈവവചനത്തിന് വിപരീതമായി ദൈവം ഒന്നും ചെയ്യുകയില്ല. ദൈവം എന്താണ് ചെയ്യുന്നത്? കൽപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. God never requests. ഒരു മനുഷ്യനോട് ദൈവം അപേക്ഷിക്കുകയില്ല. He commands. ദൈവം കൽപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കർത്താവ് അങ്ങനെ തന്നെയായിരുന്നു. കർത്താവ് ഒരു ദൈവദാസനെ എഴുതിപ്പിക്കാൻ മൂന്ന് കാര്യം ചെയ്യില്ലായിരുന്നു. പുള്ളി ആരെയും കണ്ട് അങ്ങനെ ചിരിക്കുകയില്ലായിരുന്നു. ആർക്കും ഗുഡ് മോർണിംഗ് പറയില്ലായിരുന്നു. പിന്നെ ശവസംസ്കാരത്തിന് പങ്കുചേരുകയില്ലായിരുന്നു. ഒരു ശവസംസ്കാരത്തിലും അനുശോചന പ്രസംഗവും നടത്തിയില്ല. നമ്മളൊക്കെയാണ് കൂടുതൽ നടത്തുന്നത്. കർത്താവ് ആകെക്കൂടെ മൂന്ന് ശവത്തെ കണ്ടു, മൂന്ന് എഴുന്നേറ്റ് വന്നു. അതുകൊണ്ടാണ് കാണാൻ പോകാഞ്ഞത്. ആകെക്കൂടെ മൂന്ന് ശവത്തിന്റെ അടുത്തേക്ക് പോയുള്ളൂ. ഏക സഹോദരനായ ലാസറിന്റെ അടുത്തേക്ക് അവൻ തിരിച്ചു വന്നു. ഏക മകനായ നയൻ പട്ടണത്തിലെ വിധവയുടെ അടുത്തേക്ക് എന്നും മകൻ തിരിച്ചു വന്നു. യൈറോസിന്റെ മകളുടെ അടുത്തേക്ക് എന്നും അവളും തിരിച്ചു വന്നു. പിന്നെ എന്തുകൊണ്ട് പോയില്ല? എല്ലാരെ വിയർപ്പിക്കുവാൻ എനിക്ക് പദ്ധതിയില്ലായിരുന്നു. കാരണം ജീവന്റെ ദാതാവായവന്റെ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ ശവ ഉണർന്നു പോകും. അത് അന്ത്യസമയത്തേക്ക് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. കർത്താവ് എന്തുകൊണ്ട് ശവ സംസ്കാരത്തിന് പോയില്ല എന്ന് പറഞ്ഞാൽ ശവം പിന്നെ തിരികെ പോരും. അതുകൊണ്ടാണ് അന്ത്യനാളിൽ പുനരുത്ഥാന ദിവസത്തിൽ മാത്രം ഉണർത്താൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ യേശുവിന് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, അവൻ ജീവന്റെ ദാതാവാണ്, ജീവന്റെ ഉറവിടമാണ്. അവനെ നാം അറിയേണ്ടതുപോലെ അറിയണമെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നതുപോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ച് എന്റെ സ്നേഹത്തിൽ വസിച്ചാൽ നിങ്ങളുടെ സന്തോഷം പരിപൂർണമാകും.
വേറെ മരുന്നൊന്നുമില്ല. നീ ഏത് സഭയിൽപ്പെട്ടാ സഭ പഠിപ്പിക്കുന്നത് യേശുവിന്റെ കൽപ്പനയ്ക്ക് വിരീതമാണെങ്കിൽ സഭയെ ദൈവം തോട്ടിലെടുത്തെറിയും. സഭയുടെ കീഴിൽ പോകുവാനല്ല നിന്നെ വിട്ടത്, യേശുവിന്റെ കൽപ്പനയെ അനുസരിക്കുവാനാണ്.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുശ്രൂഷയുടെ കാലത്ത് ആദ്യം മുഖവര പറഞ്ഞത് യേശുവിന്റെ അമ്മയായിരുന്നു. യേശുവിന്റെ അമ്മ പറഞ്ഞ ആദ്യം നമ്മുടെ വായിൽ നിന്ന് വന്നത് എന്താണ്? Whatever he says, you do it.
അവൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുക. അത് ചെയ്യുന്നവന് മാത്രമേ സ്നേഹത്തിൽ വസിക്കാൻ കഴിയുള്ളൂ.
ആ സ്നേഹത്തിൽ വസിക്കുന്നെങ്കിൽ മാത്രമേ ദൈവം നിന്നിൽ സന്തോഷിക്കുകയുള്ളൂ. ദൈവം നിന്നിൽ സന്തോഷിച്ചാൽ അവൻ നിനക്ക് ഗുണം ചെയ്യും.
ഇന്ന് പൂർണ്ണമായി അനുസരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രാത്രിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നത് രാത്രിയാണ്. അത് ഞാൻ പറയുന്നത് കേൾക്കുവാനല്ല, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുവാൻ. കലവറയില്ലാതെ, റിസർവേഷൻ ഇല്ലാതെ, ഇവേഷൻ ഇല്ലാതെ ദൈവത്തിന്റെ വചനം എന്ത് കൽപ്പിക്കുന്നു അത് ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സന്തോഷത്തിന്റെ പരിപൂർണതയും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവം നമ്മളെക്കുറിച്ച് സന്തോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
ദൈവം മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന അതേ രീതി എന്നിലും നിന്നിലും സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ എന്നെ നോക്കുമ്പോൾ ദുഃഖിക്കുകയാണെങ്കിൽ അപകടമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ നോക്കി ദുഃഖിക്കുവാനിടയാകരുത്. ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്ത് തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും സകലതും ഒന്നുപോലുമില്ല മാറ്റം നിർത്തുവാൻ. എല്ലാം ദൈവനാമ മഹത്വത്തിനായി ചെയ്യുകയും
നാം ചെയ്യുന്നത് അങ്ങനെയാണ്. നാം അങ്ങനെ ചെയ്യുന്നുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണോ?
ഇല്ല എങ്കിൽ അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ശിക്ഷ വരുമെന്നുള്ളത് തീർച്ചയാണ്. നാം ചെയ്യുന്ന എല്ലാ കാര്യവും എന്ത് തിന്നാലും കുടിച്ചാലും സകലതും ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവിൻ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാനാണ് കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നത്. താൻ ഈ ലോകത്തോട് വിട വാങ്ങുന്നതിന് മുമ്പ് പിതാവിനോടുള്ള തന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, ഈ ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ തന്ന ജോലി തികച്ചു.
എനിക്കതിന്റെ മുമ്പിൽ വളരെയധികം ഹൃദയം തകർന്നു. ദൈവത്തിനൊത്തിന്റെ പുത്രന് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിതാവായ ജീവിതത്തെ മഹത്വപ്പെടുത്തുക, ആ ജോലി തികച്ചു. എന്നാൽ ഇസ്രായേൽ മക്കളുടെ അനേക രാജാക്കന്മാരുടെ കല്ലറയിൽ രണ്ട് തീയതികളുടെ ഇടയിലെ ഒരു വരയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു മരിച്ചു.
ഇവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു മരിച്ചു. അവരിന്നും ജീവിച്ച് നരകത്തിൽ കിടക്കുകയാണ്. ഇനി ഒരിക്കലും കൂടെ കയറി വരികയില്ല. ദൈവം കൊടുത്ത ചാൻസസ് എല്ലാം നഷ്ടപ്പെടുത്തി. ദൈവത്തിന്റെ നീരസത്തിൽ വസിച്ചപ്പോൾ അവൻ രക്ഷപ്പെടാമായിരുന്നു, ദൈവത്തിന്റെ കോപത്തിൽ വസിച്ചപ്പോൾ രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ ക്രോധാഗ്നി കത്തിയാൽ പിന്നെ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന്റെ വചനത്തിൽ കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളെ ശിരസാവഹിക്കുവാൻ ഇവേഷനില്ലാതെ, റിസർവേഷൻ ഇല്ലാതെ, കലവറയില്ലാതെ സ്വീകരിക്കുവാനുള്ള ഒരു തുറന്ന മനസ്തുതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഭോവിയായ ദൈവം നിനക്കും നിന്റെ ഭവനത്തിന് ഗുണം ചെയ്യുന്ന രാത്രിയാണ്.
വേറൊരു മനുഷ്യന്റെ അടുത്തേക്ക് പോകേണ്ട കാര്യം, നീ ക്രമപ്പെടേണ്ടതുപോലെ ക്രമപ്പെട്ടാൽ കാര്യം സാധിക്കുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെ ലോകത്തിലാക്കിയിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. പഴയ നിയമകാലത്ത് വലിയ നീക്കിപോക്കൊന്നും കൊടുക്കുകയില്ലായിരുന്നു. ആദ്യം നമ്മൾ വായിക്കുന്നത് എന്താണ്?
ദൈവം ഹാബേലിനും അവന്റെ യാഗത്തിനും പ്രസാദിച്ചു.
യാഗത്തിൽ പ്രസാദിക്കണമെങ്കിൽ ആദ്യം നിന്നിൽ പ്രസാദിക്കണം.
യാഗത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ അവനവനും ദൈവം പ്രസാദിച്ചെങ്കിൽ മാത്രമേ നാം യാഗം അർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ.
പലരും ധരിച്ചിരിക്കുന്ന പോലെ കായും കാച്ചിലും ചേനയും കൊണ്ടുവന്നുകൊണ്ടല്ല, പിന്നെന്താ? കായൻ ജനിച്ച നാൾ മുതൽ ദൈവത്തിന് അവനിൽ എന്തില്ല? പ്രസാദം.
അവന് നന്മ ചെയ്യാൻ അറിഞ്ഞുകൂടാ. പാപം വാതിക്കൽ കിടക്കുന്നു, അവനെ ആശ്ലേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിൽ യാതൊരു നന്മയും ഇല്ല. ദൈവത്തിന് കായനിൽ പ്രസാദിക്കാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് അവന് യാഗത്തിൽ പ്രസാദിക്കാഞ്ഞത്.
മറ്റു യാതൊരു കാരണവുമില്ല, ഞാൻ കാണുന്നില്ല. നിന്നിൽ പ്രസാദിച്ചാൽ മാത്രമേ ദൈവത്തിന് നിന്റെ ആരാധനയിൽ പ്രസാദിക്കാൻ കഴിയുള്ളൂ. അത് മനസ്സിലാക്കേണ്ടത്. നീ ഞായറാഴ്ച വന്ന ആരാധനയിൽ പങ്കുചേർന്നു എന്നുള്ളത് ശരിയാണ്.
സൈറൺ വോയിസ് മെറ്റാലിക് സൗണ്ടിൽ അലറി എന്നുള്ളതും ശരിയാണ്. ദൈവം നിന്നിൽ പ്രസാദിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം പൂജ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ദൈവം എന്നിൽ സന്തോഷിക്കുന്നുണ്ടോ? കായിൽ ദൈവം പ്രസാദിച്ചു, അതുകൊണ്ട് യാഗത്തിലും പ്രസാദിച്ചു. പ്രിയമുള്ളവരെ, 25 ലക്ഷം ജനങ്ങളിൽ ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ ശവങ്ങളായി തള്ളി കാലയിലും യോശുവയിലും പ്രസാദിച്ചു. അവരക്കര നാട്ടിലെത്തി. ദൈവം നമ്മളെ പ്രസാദിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. എന്ത് തിന്നാലും കുടിച്ചാലും. എന്നാൽ പുതിയ നിയമ കാലയളവിൽ ദൈവം ഒരു ചെറിയ ഇൻക്രിമെന്റ് കൊടുത്തിട്ടു. പഴയ നിയമത്തിൽ അതില്ലായിരുന്നു. അതാണ് ഇടയന്റെ സങ്കീർത്തനം 23-ാം സങ്കീർത്തനം നിന്ന് വായിക്കുമ്പോൾ അതിന് ഇടയന്റെ സങ്കീർത്തനം എന്ന് പറയാറുണ്ട്. പക്ഷേ അതാണ് ആടിന്റെ സങ്കീർത്തനം. ഇടയനെ എന്നും കളിപ്പിച്ചു പോകുന്ന ആട്, അത് ഒരു ദിവസം കളിപ്പിച്ചേച്ചു പോയി 99-നെയും വിട്ട് ഇടയൻ അതിനെ തേടിപ്പോയി കൊണ്ടുവന്നു. കൊണ്ടുവന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം 2 ദിവസമൊക്കെ മര്യാദയായിട്ട് നിന്നു. പിറ്റേ ദിവസം 3-ാം പക്കം വീണ്ടും പോയി. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. പലസ്തീൻ നാട്ടിൽ ചെയ്യുന്ന കാര്യം അങ്ങനെയാണ്. ചില ആട്, ചില കുസൃതി ആടുകളും ഇടയനെ ഒരിക്കലും അനുസരിക്കുകയില്ല. പറയുന്ന ഒരു കാര്യവും കേൾക്കുകയില്ല. എന്ത് കൽപ്പിച്ചാലും ചെയ്യുകയില്ല. 99 ചെയ്താലും ഒന്ന് ചെയ്യുകയില്ല. ആ അടുത്തിന്റെ പുറകെ പോകുവാൻ 99 ആലയിൽ അടച്ചിട്ടതിന് ശേഷം ഈ ഇടയൻ തേടി വള്ളിക്കാട്ടിലും താഴ്വരയിലും കുന്നുകളും താണ്ടി ചെന്ന് കണ്ടുപിടിച്ച് ഉരുക്കഴിച്ച് തിരിച്ചു കൊണ്ടുവരും. മര്യാദയ്ക്ക് 3 ദിവസം ബാക്കിയുള്ളവരിലൂടെ ആരാധിക്കും. 3-ാം പക്കം അയൽക്കണ്ടം ചാട്. ഒരു 3-4 പ്രാവശ്യം ആടനുസരിക്കാതിരുന്നാൽ ഇടയൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആടിന്റെ മുൻവശത്തെ വലത്തുകാലം ഓടിക്കും. 3 ചാൻസ് കൊടുത്തു. പിന്നീട് മനസ്സന്നക്കേട് കാണിച്ചു കഴിയുമ്പോൾ ആ മുൻകാൽ വലത്തുവശത്തെ കാലം ഓടിക്കും, കണങ്കാലം ഓടിക്കും. ഓടിച്ചു കഴിഞ്ഞിട്ട് അതിനെ കഴുത്തേൽ എടുത്തോണ്ട് വരും. ആട് കിടന്ന് നിലവിളിക്കും. ഇടയനെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും. മനഃപൂർവ്വം അല്ല അങ്ങനെ ഓടിച്ചത്. പല ചാൻസ് കൊടുത്തു, പല പ്രാവശ്യം സഹസിച്ചു. എന്നാൽ നീക്കുപോക്കില്ല, നശിച്ചു പോകാൻ പാടില്ല എന്നുള്ള പഴയ നിയമത്തിലെ നിയമത്തിന് വിരുദ്ധമായി വീണ്ടും കരുണ തോന്നി അവന്റെ മുൻകാലുകളും ഒടിച്ച് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇടയൻ ചെയ്യുന്നത് എങ്ങനെ എന്താണെന്ന് അറിയാമോ? ഒരു 5 സെന്റ് പുൽപ്രദേശം തെരഞ്ഞെടുക്കും. 5 സെന്റ് പുൽപ്രദേശം തെരഞ്ഞെടുത്തതിന് ശേഷം നല്ല പുല്ലുള്ളിടത്ത് ഇതിനെ കൊണ്ടുപോയി കിടത്തും. കിടത്തതിന് ശേഷം അതിന്റെ കാല് നന്നായിട്ട് വെച്ച് കെട്ടും. എണ്ണയും വൈനും ഒഴിച്ച് കെട്ടിയതിനു ശേഷം അവിടെ അതിന് കുടിക്കാൻ ഒരു കൽപ്പാത്രം കൊണ്ടുവയ്ക്കും. അത് നിറഞ്ഞിരിക്കും. അതിന്റെ തലയിലും മുറിവിലും തേക്കുവാൻ എണ്ണയും കൊണ്ട് വെച്ചിരിക്കും. പിന്നീട് ചെയ്യുന്നത്, കിഴക്ക് വശത്ത് തന്റെ കോട്ട് ഊരി വെക്കും, പടിഞ്ഞാറ് വശത്ത് തന്റെ വടി വയ്ക്കും, വടക്കു വശത്ത് തന്റെ കോല് വയ്ക്കും, തെക്ക് വശത്ത് താനിങ്ങനെ തല വെച്ച് ആടിനെ നോക്കിക്കിടക്കും. ഈ ചിത്രമാണ് 23-ാം സങ്കീർത്തനത്തിൽ തന്നിരിക്കുന്നത്. അവൻ ശത്രുക്കളുടെ മുമ്പാകെ എനിക്ക് മേശ ഒരുക്കുന്നു എന്ന് പറയുന്ന ഇതാണ്. ഇതാണ് മേശ. 5 സെന്റ് സ്ഥലത്തിലെ പുൽപ്രദേശത്ത് മുൻകാലുകൾ ഒടിച്ച് സ്നേഹത്തിന് കുറവ് വരുത്താതെ തോള് എടുത്തുകൊണ്ട് വന്ന് മുറിവുകൾ കെട്ടി വീണ്ടും ആ പുൽപ്രദേശത്ത് കിടത്തി മറ്റ് ആടുകളെ ഓടിച്ചു വിട്ടിട്ട് അതിനെ ഇടത്തും വലത്തും പടിഞ്ഞാറും തെക്കും കാവൽ നിർത്തി ഒരു വശത്ത് താൻ അതിനെ നോക്കിക്കിടക്കുകയാണ്. പുല്ല് തിന്നു കഴിഞ്ഞാൽ വീണ്ടും എടുക്കും, അടുത്ത സ്ഥലത്തോട്ട് മാറ്റിക്കിടത്തും, വീണ്ടും അതിന്റെ മുറിവിൽ എണ്ണ തേക്കും, തലയിൽ എണ്ണ ഒഴിക്കും, പാനപാത്രത്തിന്റെ അടുത്ത് കൊണ്ടുവന്നത് നിറച്ച് കഴിയുന്നവരെ കുടിപ്പിക്കും. ഇത് ചെയ്യപ്പെടുന്ന ചില വിശ്വാസികൾ ഇന്നിവിടെ ഇരിപ്പുണ്ട്. നിന്നെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് മുറിവ് കെട്ടുവാൻ ദൈവം വിശ്വസ്തനാണ്. അവൻ ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കി തരുന്ന കാര്യം നീ മറന്നുപോകരുത്. മറ്റേ ആടുകൾക്കില്ലാത്ത പ്രിവിലേജ് തരുന്നുവെങ്കിലും, അല്പസമയത്തേക്ക് നിന്നെ മുറിച്ചു കളഞ്ഞുവെങ്കിലും, മുറിവ് കെട്ടുന്നവനായ കർത്താവ് വീണ്ടും നിന്നെ സ്നേഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തെയും മറികടന്നാൽ അപകടമാണ്. ഈ ചിത്രം കണ്ടുകൊണ്ട് ആട് പറയുകയാണ്, അവൻ ശത്രുക്കളുടെ മുമ്പാകെ എനിക്ക് മേശ ഒരുക്കുന്നു, മറ്റേ ആടുകളൊക്കെ അസൂയപ്പെടുകയാണ്. എടാ, ഇതിനോട് കാണിക്കുന്ന കരുണ എത്ര വലുതാണ്. ഇടയൻ തന്നെ പോയി അടുത്ത് കിടന്നുകൊണ്ട് തൂത്തു തടവിലി അതിനെ തലയിൽ എണ്ണ തേച്ച് അതിനെ വെള്ളം കുടിപ്പിച്ച് അതിനെ എടുത്തുകൊണ്ട് മാറ്റി മാറ്റി കിടത്തി അതിന് പൂർണ്ണ സൗഖ്യം വരുന്നവരെയും അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയൻ, അത് നമ്മുടെ കർത്താവാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക് എന്ന് പറയുകയാണ്. അത്ര പെട്ടെന്ന് ക്രോധാഗ്നി കത്തിക്കല്ലേ കർത്താവേ, ഞാൻ ഒരു വർഷം കൂടെയാണ് എന്ന് പരിപാലിക്കട്ടെ, ഞാൻ കിളയ്ക്കാം, മുളവിടാം, വെള്ളം കുടിക്കാം, കായ്ക്കും കർത്താവേ, ഇപ്പൊ കോപിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനും നീയും എന്നോട് കാണുന്നത്. അത് എന്റെയും നിന്റെയും മിടുക്കാണാക്കി എടുക്കരുത് പ്രിയമുള്ളവർ. ആ ദൈവത്തിന്റെ പുത്രന് നമ്മളോട് കരുണ തോന്നിയത് കൊണ്ടാണ് ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് നാം മടങ്ങി വരണം. ദൈവം നമ്മളിൽ സന്തോഷിക്കുന്നതിന് വിഖ്യാതമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റി ഇതാ കർത്താവേ നിന്റെ കൃപയിലേക്ക് ഞാൻ തിരികെ വരുന്നു, നീ എന്നെ വീണ്ടും അനുഗ്രഹിക്കണമേ, വീണ്ടും ജീവിപ്പിക്കണമേ, വീണ്ടും ജീവിപ്പിക്കണമേ എന്ന് പറഞ്ഞു വരുന്ന ഇന്നൊരു വലിയ വിടുതലിന്റെ ദിവസമായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് പല കാര്യങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. ആ കൽപ്പിക്കുവാൻ നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ കർത്താവ് സന്തോഷിക്കുന്ന രാത്രി. ഈ ഇടയൻ ഇതിനെ ഒരാഴ്ച കടന്നു കഴിഞ്ഞാൽ അത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നീട് ഈ ആട് ഒരിക്കലും ഇടയന്റെ കാലിന്റെ രണ്ടിന്റെ ഇടയിൽ നിന്ന് മാറിപ്പോകും എന്നാണ് പറയുന്നത്. എല്ലാ ആടുകളും മാറിപ്പോയാൽ ഈ ആടിന് പറയാനുള്ളത് അവൻ എന്റെ ഇടയനാണ്, അവൻ എന്നെ തേടി വന്നവനാണ്, ഉരുൾക്കാടിനിൽ നിന്ന് നടന്നപ്പോൾ എന്നെ തേടി വന്നവനാണ്. ഞാൻ പല പ്രാവശ്യം അനുസന്ധക്കേട് കാണിച്ചിട്ടും പിന്നെയും കരുണയോടെ തോളിലെടുത്ത് പച്ചയായ പുൽപ്പുറങ്ങൾ നൽകി, സ്വസ്ഥതയുള്ള വെള്ളം നൽകി, തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് പാനപാത്രവും നിറഞ്ഞു കവിയുവാൻ കാരണമാക്കി ഇടയനെ ഞാൻ വിട്ടുമാറുകയില്ല. ഇന്ന് രാത്രി നിങ്ങൾ മടങ്ങി വരുന്നുവെങ്കിൽ നല്ല ഇടയനായ കർത്താവിനോട് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ കോപവും ക്രോധവും അസൂയയും ഞാൻ പറഞ്ഞ എല്ലാം ഒന്ന് മാറ്റിക്കളഞ്ഞ കർത്താവെ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ തരുന്നു, നീ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. എന്റെ വീട്ടിൽ സന്തോഷം തരണം, നീ എനിക്ക് ഗുണം ചെയ്യണം, എന്റെ കുടുംബത്തിൽ ഗുണം ചെയ്യണം, എന്റെ മക്കൾക്ക് ഗുണം ചെയ്യണം. കർത്താവ് നിന്നിൽ നിന്ന് സന്തോഷിക്കുന്നു, നിന്റെ ഭവനത്തിൽ ദൈവം സന്തോഷിക്കുന്നുണ്ടോ? അതോ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് ദുഃഖിച്ചതുപോലെ ദുഃഖിക്കുകയാണ്? അനേക ഭവനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഏലിയുടെ ഭവനം പോലെയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ വാകൊണ്ട് അധരം കൊണ്ട് ഈ ജനം ദൈവത്തെ ആരാധിക്കും, അവരുടെ ഹൃദയമോ എന്നെ വിട്ട് അകന്നിരിക്കും. നമ്മുടെ ആരാധനയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശമുണ്ട്. രണ്ട് വശം, ഒന്ന് അദൃശ്യമായ വശം, ഒന്ന് ദൃശ്യമായ വശം. അദൃശ്യമായ വശവും ദൃശ്യമായ വശവുമുണ്ട്. ഈ ദൃശ്യമായ വശമാണ് ആടിന്റെ ചിത്രം നമ്മളെ കാണിച്ചത്. ഇതേ സംഗതിയാണ് എല്ലാ ദിവസവും കർത്തൃമേശയുടെ സ്ഥലത്ത് നാം ദർശിക്കുന്നത്. ഓരോ കർത്തൃമേശയിലും ഈ 21-ാം സങ്കീർത്തനത്തിന്റെ ആവർത്തനമാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇതിന്റെ അടുത്തേക്ക് വരുമ്പോൾ ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന മേശയാണ്. ആ മേശയിൽ നിന്ന് ആ അപ്പം നുറുക്കുന്നതിന് മുമ്പ് ദൈവം ഒരു വ്യവസ്ഥ പറഞ്ഞു, നിന്നെ തന്നെ ശോധന ചെയ്യും. നീ അതെടുക്കുന്നതിനുള്ള ദൃശ്യമാണ്. ആ ദൃശ്യമായ കാര്യം ചെയ്യുമ്പോൾ അദൃശ്യമായ ഒരു കാര്യം, ഒരു ജഡ്ജ്മെന്റ് പുതിനീമ വിശ്വാസികൾക്ക് നൽകി എന്തിനാണ് കോപത്തിലേക്ക് വീണ്ടും നിന്നെ പറഞ്ഞുവിടാതിരിക്കാൻ? അതുകൊണ്ട് നീ അപ്പം തിന്നുമ്പോൾ അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ നീ കുറ്റക്കാരനാകും. ദൈവം ഇപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. നീ തെറ്റ് ചെയ്താലും നിന്നോട് കോപം തോന്നിയാലും നിന്നോട് നീരസം തോന്നിയാലും ആ ദൈവ കർത്താവിന്റെ മേശയോട് അടുത്തു വരുമ്പോൾ നീ നിന്നെ തന്നെ വിധിച്ചാൽ രക്ഷപ്പെട്ടത് തന്നെ. രക്ഷപ്പെടുന്നില്ല എങ്കിൽ ദൈവം നിന്നെ ബാലശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പലരും നിദ്ര പ്രാപിക്കും, പലരും ബലഹീനരാകും, ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുവാനുള്ള സാധ്യതയും വളരെയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ മേശയുടെ അടുത്തേക്ക് വരുമ്പോൾ, കർത്തൃമേശയുടെ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിന്റെ അടുത്ത് വരുമ്പോഴും ഉച്ചഭക്ഷണം കഴിക്കുമ്പോഴും കുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തി കരപദാർത്ഥങ്ങൾ നീ കഴിക്കുമ്പോൾ ഓർക്കണം എനിക്ക് വേണ്ടി നുറുങ്ങപ്പെട്ട ഒരു കർത്താവ്, പാനീയം കുടിക്കുമ്പോൾ ഓർക്കണം എനിക്ക് വേണ്ടി ചോരയൊഴുക്കിയ കർത്താവ്. അതാണ് പൗലോസ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ഭക്ഷണമേശയുടെ അടുത്ത് വരുമ്പോൾ പോലും നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട ഒരു കർത്താവ്, നിങ്ങൾക്ക് വേണ്ടി രക്തം തെളിഞ്ഞ ഒരു കർത്താവ്. നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ടിവിയിൽ കണ്ട് ഇരുകാലി മൃഗത്തിന്റെ ഡാൻസും കണ്ട് ആനന്ദിച്ച് കഴിക്കാറല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. കോപം ദൈവം നമ്മുടെ മേൽ ചോരുവെന്ന് ഓർക്കണം. നിനക്ക് ഭക്ഷണം തരുന്നത് കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചതിനെ ഓർക്കുവാൻ, നിനക്ക് പാനീയം തരുന്നത് ദൈവം തിന്റെ പുത്രൻ നിനക്ക് വേണ്ടി ചോരയൊഴുക്കിയത് ഓർക്കുവാനാണ്. നീ ഇങ്ങനെ ചെയ്താൽ രണ്ടുപേരും നിന്റെ പുറകെ ഓടി നടക്കുന്ന വാദസം പറയുന്നു. ഈ രണ്ടുപേരാരാണ്? നന്മയും പിന്നെ അത് തേടിപ്പോകണം.
നീ ബ്രേക്ക്ഫാസ്റ്റിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ദോശ മുറിക്കുമ്പോൾ ഓർക്കുക, കർത്താവേ നീ എനിക്കുവേ നുറുക്കപ്പെട്ടു. ഇന്ന് പോൽക്കാലം എന്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ നിന്നെ ഓർക്കുകയാണ്, ഞങ്ങൾ നിന്നെ മൗത്തപ്പെടുത്തുകയാണ്, നീ ഞങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ടു.
ഈ പാനീയം കുടിക്കുമ്പോൾ ഓർക്കേണ്ടത് കർത്താവ് നിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി. ഇത്രയും ചെയ്താൽ മതി, പിന്നെ പ്രവാചകന്റെ അടുത്ത് പോകേണ്ട കാര്യം. പിന്നെ ആരാ വരുന്നത്? ഇരട്ട വരുന്ന രണ്ട് കുഞ്ഞുങ്ങൾ അമ്മയുടെ സാരിത്തുമ്പെന്ന് മാറാത്തതുപോലെ, അമ്മ ഇച്ചിരി ഓടുന്നുണ്ട് രണ്ടുപേരും കൂടെ ഓടി ചെന്ന് സാരിത്തുമ്പെ പിടിക്കുന്നത് പോലെ, നന്മയും കരുണയും ഓടി നിന്റെ പുറകെ നടക്കും. നിന്റെ പുറകെ നടക്കുന്നത് ആരാണ്? നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ഇതാണ് ക്രിസ്ത്യ ജീവിതം. ക്രിസ്ത്യ ജീവിതം നിന്റെ ഭക്ഷണമേശ കർത്താവിന്റെ മേശയെ കുറിച്ച് ഓർക്കുന്ന മേശയായി തീരട്ടെ, കർത്താവിന് മഹത്വം കൊടുക്കുന്ന മേശയാകട്ടെ. നീ അവന്റെ മുറിവുകളെയും അവന്റെ ശരീരത്തിന്റെ നുറുക്കത്തെയും രക്തച്ചൊരിച്ചിലിനെയും ഓർക്കുന്ന ആ നിമിഷം ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്താ? നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരണമെങ്കിൽ നമുക്ക് വേണ്ടി കാൽവരിയിൽ തന്നെ തന്നെ യാഗമായി തീർന്ന ആ പുത്രനായ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതല്ലാതെ വേറെ ഉദ്യോഗവും നമുക്കില്ലവേ ഇല്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ജനിച്ച പിതാവിനോടുള്ള സമത്വം വിട്ടുകളഞ്ഞ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു വീഴുവാൻ ഒരു കൊട്ട കണ്ടുപിടിച്ച കർത്ത കടം വാങ്ങിയ പശുത്തൊഴുത്തിലെ കൊട്ടയിൽ ജനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആരും ജനിച്ചു വീഴുവാൻ ഒരു മുറിയോ അമ്പലമോ കൊടുത്തില്ല. ജനിച്ചു വീഴുവാൻ കിടക്കുവാൻ കഴുത നിന്നിരുന്നതായ പുൽത്തൊട്ടിയിലെ ആ കൊട്ട കടം വാങ്ങി കുഞ്ഞിനെ കിടത്തിയെന്നാണ്. കടം വാങ്ങി കുട്ടയിൽ ജനിച്ച്, കടം വാങ്ങിയ പുസ്തകം വാങ്ങിയാണ് ആദ്യ പ്രസംഗം ചെയ്തത്. കടം വാങ്ങിയതായ പടകിൽ കയറിയാണ് താൻ ഗലീലാക്കടലിന്റെ തീരത്ത് പ്രസംഗിച്ചത്. കടം വാങ്ങിയതായ ഉച്ചപ്പതി വാങ്ങിയാണ് 5000 ആൾക്കാരെ ഘോഷിപ്പിച്ചത്. കടം വാങ്ങിയതായ കഴുതയുടെ പുറത്താണ് താൻ സഞ്ചരിച്ചത്. തനിക്ക് തലചായിക്കുവാൻ സ്ഥലമില്ലായിരുന്നു. പകൽ സമയത്ത് കർത്താവ് അനേക ആയിരങ്ങളെ സഹായിച്ച് അവരോട് കരുണ കാണിച്ചതിന് ശേഷം മടങ്ങുന്നത് ഒലിവുമലയിലേക്കായിരുന്നു. എല്ലാവരും വീട്ടിലേക്ക് പോയി. യേശു ഒലിവുമലയിലേക്ക് പോയി കിടക്കുവാൻ ഒരു കക്ഷിയില്ലാതെ ഒലിവുമലയുടെ നരവിൽ പുൽപ്പുറത്ത് രാത്രികാലം കഴിച്ചു കൂട്ടി എന്റെ യേശു ഈ ഭൂമിയിൽ ദരിദ്രനായി വന്ന് കടം വാങ്ങി കഴിച്ച് കടം തിരിച്ചു കൊടുത്ത് അതിനെ അനുഗ്രഹമാക്കി മാറ്റിയ നാഥൻ അവസാനം ഇങ്ങനെ പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും പറവുകൾക്ക് കൂടുമുണ്ട്, എനിക്കോ തലചായിക്കുവാൻ സ്ഥലമില്ല. ക്രൂശിക്കുവാനുള്ള ക്രൂശ് കടം വാങ്ങി കൊലപാതകനെ വിട്ടതിന് ശേഷം കുറ്റമില്ലാത്തവനെ ക്രൂശിച്ചു എന്ന് നാം വായിക്കുന്നു. കടം വാങ്ങി ക്രൂശിൽ മരിച്ച് തനിക്ക് സ്വന്തമായി അന്തിമ അത്താഴം കഴിക്കുവാൻ ഒരു വീടില്ലായിരുന്നു. മാളിയുമുറിയ 3 മണിക്കൂർ നേരത്തേക്ക് കടം വാങ്ങി അതിൽ അന്തിമ അത്താഴം കഴിച്ച് യാത്ര പറഞ്ഞ് മരിച്ചു കിടക്കുവാൻ ഗർഭവാസിന്റെ ക്രൂശ് കടം വാങ്ങി അതിൽ മരിച്ചു കർത്താവ്. സ്വന്തമായി തീറാധാര ഭൂമി ഭൂമിയിൽ ഇല്ലാതിരുന്നപ്പോൾ അരുമത്തിലെ ജോസഫിന്റെ തീറാധാര ഭൂമി 3 ദിവസത്തെ കടം വാങ്ങി. സ്വന്തമായി ഒരു കുഴിയില്ലാത്തവൻ ജോസഫിന്റെ കല്ലറ 3 ദിവസത്തെ കടം വാങ്ങിയ നമ്മുടെ യേശു എന്നെയും നിന്നെയും ആത്മീയമായി സമ്പന്നനാക്കുവാൻ, സ്വർഗരാജ്യത്തിൽ ഇരുത്തുവാൻ, തന്നോടുകൂടെ ഇരുത്തുവാൻ, തന്നോട് സദൃശനാക്കുവാൻ. അത്ര വലിയ സ്നേഹം നമുക്ക് തന്നപ്പോൾ ആ സ്നേഹത്തോട് നാം കാണിക്കേണ്ടതായ റെസിപ്രോക്കേഷൻ എങ്ങനെയാണ്? അവനെ ഇനി ദുഃഖിപ്പിക്കണം. നമ്മുടെ യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങളല്ലാതെ എന്ത് ചിന്തിക്കാനുണ്ട്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന എങ്ങനെയാണ്? കർത്താവേ, നീ കടം വാങ്ങി കോട്ടയിൽ ജനിച്ച്, കടം വാങ്ങി പുസ്തകം വാങ്ങി വായിച്ച്, കടം വാങ്ങി പടകിൽ നിന്ന് പ്രസംഗിച്ച്, കടം വാങ്ങി ഉച്ചപ്പതി കൊണ്ട് 5000 പേരെ ഘോഷിപ്പിച്ച്, കടം വാങ്ങി കഴുതയുടെ പുറത്ത് സഞ്ചരിച്ച്, കടം വാങ്ങിയതായ ആ മാളിമുറിയിൽ അന്തിമത്താഴം കഴിച്ച്, കടം വാങ്ങിയ ക്രൂശിൽ മരിച്ച്, കടം വാങ്ങി തീറാധാര ഭൂമിയിൽ, കടം വാങ്ങി കുഴിയിൽ അടക്കം ചെയ്യപ്പെട്ട നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായിരുന്ന വസ്ത്രവും എടുത്തുകൊണ്ടുപോയി. താൻ നഗ്നനായ നിസ്സഹായനായി ക്രൂശിൽ ശരീരം നുറുക്കപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അല്ല മാനവജാതിയെ, ഇനിയും എനിക്ക് എന്റെ ശരീരവും എന്റെ രക്തവും മാത്രമേ ഉള്ളൂ. എന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി നുറുക്കിത്തരുന്നു, എന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കിത്തരുന്നു. മുഴുവനായി ഏൽപ്പിക്കപ്പെടുന്നുണ്ട് കർത്താവ്. നമ്മൾ അവന് മഹത്വം കൊടുത്തില്ല എങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിച്ചാതെ വിടുമോ? എങ്കിലും ഈ നല്ല ഇടയൻ ഇന്നും തേടി വരികയാണ്. നിനക്ക് ശത്രുക്കളും ഭാഗം മേടിച്ചെടുക്കുക. ഓ, നിന്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക. ഓ, നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയുവാൻ സ്നേഹത്തോടെ വരുമ്പോൾ, നിന്നിലൊന്ന് സന്തോഷിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, അശ്ലീലെ സിനിമ കണ്ട് രസിക്കുന്നവനെ ദൈവം നിന്നെ വെറുതെ വിടുന്നു. നമ്മുടെ വീട്ടിൽ ശവമാണ് തിന്നുന്നത് കുഞ്ഞുങ്ങളും എല്ലാവരും. കർത്താവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, കർത്താവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിതത്തിലൊന്നും സാധിക്കാതെ വരുമ്പോൾ പ്രവാചകന്മാരുടെ ഗണത്തിന്റെ പുറകെ ഓടി നടക്കുന്ന, ലക്ഷണം പറയുന്നവരുടെ കടുത്ത് കാശ് കൊണ്ടുവച്ച് ജീവിതത്തിൽ സാഫല്യം തീരുന്ന നിർത്തണം. നിങ്ങൾ എന്നെ അടുത്ത പ്രാവശ്യം വിളിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നു, നിനക്ക് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും കിട്ടും. ദൈവം നിന്നിലൊന്ന് സന്തോഷിക്കട്ടെ. നിന്റെ സ്വമേധാ പാപങ്ങൾ, നിന്റെ രഹസ്യപാപങ്ങൾ, നിന്റെ അകൃത്യങ്ങൾ, മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, മുറുകെ പറ്റുന്ന പാപങ്ങൾ എല്ലാം ആ ഏക യാഗപീഠത്തിന്റെ അടുത്ത്, നമുക്കൊരു യാഗപീഠമുണ്ട്, ആ ഏക യാഗപീഠത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളോട് സഹതാപം കാണിക്കുന്ന ഏക മഹാപുരോഹിതൻ നിന്റെ അടുത്തേക്കും നിന്നെ തലോടി നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് കൃപാസനത്തിന്റെ അടുത്തേക്ക് നിന്നെ നയിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തേശു നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ, അവൻ നിന്നെ സന്തോഷിക്കുവാൻ തയ്യാറാകുമ്പോൾ അവന്റെ കൽപ്പനകളെ വെറുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നും ആ കൽപ്പനയെ അനുസരിക്കാൻ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഇന്നും വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് മുങ്ങാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഒന്ന് മുങ്ങാൻ എന്തോ ഒരു മനപ്രയാസം. ഒരു 50 പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഡെയിലി ചെയ്യണമെങ്കിൽ ഞാൻ ഡെയിലി ചെയ്യുമായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ മനസ്സില്ലാത്തവരോട് ഇരിപ്പുണ്ടെങ്കിൽ അത് കഷ്ടമാണ് പ്രിയമുട്ടവര്. ദൈവത്തിന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുവാൻ, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായ പ്രാധാന്യം കൊടുക്കുവാൻ ഇന്ന് തീരുമാനിച്ചാൽ പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഉരുകിപ്പോകും.
അതുകൊണ്ട് നാം ദൈവത്തിന്റെ സന്നദ്ധയിൽ വരുന്നതിന് ഉദ്ദേശം ദൈവത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സന്തോഷിപ്പിക്കുമ്പോൾ അധരം കൊണ്ട് സന്തോഷിപ്പിക്കാമെന്ന് നമ്മൾ ധരിച്ചിരിക്കും ഇല്ല. അധരം കൊണ്ട് സന്തോഷിപ്പിക്കുന്നത് മൗത്ത് സർവീസാണ്. ഈ മൗത്ത് സർവീസ് നടക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് സർവീസ് ദൈവം നോക്കും. ഈ മൗത്ത് സർവീസും ഹാർട്ട് സർവീസും ഈക്വലൈസ് ചെയ്യുമ്പോൾ മാത്രമേ ദൈവം നമ്മൾ സന്തോഷിക്കുകയുള്ളൂ. അതാണ് അതിന്റെ ഗുഡ്നെസ്. സൈലന്റ് വോയിസിൽ മെക്കാനിക് സൗണ്ടിൽ ദൈവത്തെ സ്തുതിക്കണം, സ്തുതിക്കണം, ഞാൻ സ്തുതിക്കുന്നവനാണ്. എന്നാൽ എന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നാണ് ഇരിക്കുന്നതെങ്കിൽ ദൈവം നിനക്ക് അനുഗ്രഹിക്കുന്ന ഒരു ശാപമാണ് വരുന്നത്. ഈ ജനം അതിരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, ഹൃദയമോ എന്നെ വിട്ടകന്നിരിക്കുന്നു. എടുക്കാൻ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായം, അതിന്റെ 33-41 വാക്യങ്ങൾ.
അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോകുന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്ത ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു.
ഇനി 41.
അങ്ങനെ ഈ ജാതികൾ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. പിതാക്കന്മാർ ചെയ്തതുപോലെ പുത്രന്മാരും പൗത്രന്മാരും ഇന്ന് വരെ ചെയ്തു വരുന്നു.
അവരുടെ ആരാധനാ യോഗത്തിലെ കീർത്തനം എന്താണ്? സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ. അതാണ് പാട്ട്. ഹൃദയം എവിടെയിരിക്കുന്നു?
നമ്മൾ ആയിരിക്കും വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മെറ്റൽ വിഗ്രഹങ്ങളെ ഉള്ളത്. നമ്മൾ വിഗ്രഹാരാധികളാണോ? അല്ല. എന്നാൽ പെന്തിക്കോസുകാരായ നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹത്തിൽ വരും മെന്റൽ വിഗ്രഹങ്ങളെന്നാണ്. അവർ മെറ്റലിനെ ആരാധിക്കുന്നു, നമ്മൾ മെന്റലിനെ. അങ്ങനെയുണ്ടോ? ഉണ്ട്. എസ്കേലിന്റെ പുസ്തകം 14 അധ്യായം അതിന്റെ 1 വാക്യം.
ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എന്റെ അടുത്ത് വന്ന് എന്റെ മുമ്പിൽ ഇരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു.
നമ്മുടെ ഹൃദയത്തിൽ ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞായറാഴ്ച ആരാധന കഴിക്കാൻ നമ്മാൽ ഒരു പ്രയോജനവുമില്ല. ഹൃദയം ദൈവത്തിൽ നകന്നാണ് ഇരിക്കുന്നതെങ്കിൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കും. ഈ ഗിന്നസ് ബുക്കിൽ എഴുതത്തക്കൊണ്ടുള്ള ആരാധന നടന്നത് 1 ശമൂവേൽ 4 അധ്യായത്തിലാണ്. നമുക്ക് നോക്കാം ആ ആരാധന കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായത്. 1 ശമൂവേൽ 4 അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. 1 ശമൂവേൽ 4:5 മുതൽ.
യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫെലിസ്ത്യർ ആർപ്പിന്റെ ഉച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു. നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് അയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? മിസ്രയീമിലെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. ഫെലിസ്ത്യരെ, ധൈര്യം കൊണ്ട് പുരുഷത്വം കാണിപ്പി, എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നത് പോലെ നിങ്ങൾ അവർക്ക് ആകരുത്, പുരുഷത്വം കാണിച്ച് പൊരുതുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫെലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താൻ താന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിൽ 30,000 കാലാൽ വീണ്
മതി, വലിയ ആരാധനയാണ്. സൈറൺ വോയിസ് മെറ്റാലിക് സൗണ്ട്, കിട്ടാവുന്ന മെറ്റൽസും ഇൻസ്ട്രുമെന്റ്സും എല്ലാം കൂടെ ഒഗ്നിയും വിനകാസും കൊണ്ടുവന്നു. മാത്രവുമല്ല, എന്താ കൂടെ കൊണ്ടുവന്നു? പെട്ടവും കൂടെ കൊണ്ടുവന്നു. എല്ലാവരും കൂടെ ആർപ്പിടുമ്പോൾ ഇപ്പോൾ വിടുതൽ, ഇപ്പോൾ വിടുതൽ, എല്ലോ ആരാധനയിൽ വിടുതൽ, എല്ലാവരും കൂടെ വിടുതൽ എന്ന് പറഞ്ഞ ഒറ്റ ശ്വാസത്തില് ആർപ്പിട്ടപ്പോൾ ഭൂമി പിളർക്കുമാറാ ശബ്ദമായി. ആരാധനയുടെ അവസാനമാണ് പറഞ്ഞാട്ടെ. എല്ലാവരും തോറ്റ് കുന്നമ്പാടി ഓട്ടറാ ഓട്ടം പെട്ടക വിട്ടേച്ച്, ഹൃദയശുദ്ധിയില്ല, ഗ്രഹകാര്യങ്ങളെ ക്രമപ്പെടുത്താതെ വാഷ്ലന്മാരായി ഒഫ്നീലിന്റെയും പിനഹാസിന്റെയും പുറകെ ആരാധിക്കാൻ ഇറങ്ങിപ്പോയത്. 30,000 പേർ ഒറ്റയടിക്ക് കഴുത്തേന്ന് തലമാറ്റി. അധരം കൊണ്ട് മാത്രം ആരാധിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അധരം കൊണ്ട് ആരാധിക്കണ്ടെന്ന് സാർ പറഞ്ഞെന്ന് പറയരുതേ, അധരം കൊണ്ട് ആരാധിക്കണം, ഞാനും ആരാധിക്കുന്നവനാണ്. എന്നാൽ ഇതുപോലെ ആരാധന വേണ്ട. വീട്ടുകാര്യത്തിൽ ഏരിയുടെ കുടുംബത്തിൽ നടന്നതായ വർഷത്വം വെച്ചുകൊണ്ട് ക്രമപ്പെടാതെ പെട്ടകം എടുത്തുകൊണ്ട് ആർപ്പിടാനായിട്ട് ജനകോടികളെ കൊണ്ടുവന്ന് ആർപ്പിടിപ്പിച്ച് ആരാധനയിൽ വിടുതലെന്ന് പറഞ്ഞ് വിടുതലിന്റെ സുദൂഷം നടത്തുവാൻ ഒഗ്നിയും വിനകാസം വന്നതുകൊണ്ട് സംഭവിച്ചതെന്താണ്? ശത്രുവിന് മുമ്പിൽ തോറ്റോടി, 30,000 പേര് നശിച്ചു. ഇനി അതുമാത്രമോ? വീട്ടിൽ ചെന്നപ്പോ എന്തോ സംഭവിച്ചു പറഞ്ഞാട്ട്. വല്യപ്പൻ ഇതറിഞ്ഞു പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. അപ്പോ മരുമോള് പ്രസവിച്ചു, അവളും മരിച്ചു. അവളോ കുഞ്ഞിന് പേരിട്ടു ഇക്കാബോ. മഹത്വം പോയിപ്പോയി. ഈ ആരാധനയുടെ ഔക്കം എന്താണ്? ദൈവത്തിന്റെ മഹത്വം പോയിപ്പോയി. നമ്മുടെ പല ആരാധനകളിലും ദൈവം തന്റെ മഹത്വം എടുത്തുകൊണ്ട് പോകുന്ന ആരാധന. ഈ ജനം അധരങ്ങളും തന്നെ ബഹുമാനിക്കും. അവരുടെ ഹൃദയത്തെ മെന്റൽ വിഗ്രഹങ്ങൾ, ധനത്തിന്റെ വഞ്ചന, ദ്രവ്യാഗ്രഹം, ഭാര്യയോടുള്ള പിണക്കം, അസൂയ, ദുർനടപ്പ്, വ്യഭിചാരം, അശ്ലീല സാഹിത്യം, ടിവിയിലെ ഇരികാലി മൃഗങ്ങൾ, ഇതിനെയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ചാടിക്കോ ചാടിക്കോ ബന്ധനമഴിയും ചങ്ങ കഴിയുമെന്ന് പാടിയാൽ ചങ്ങന നിന്റെ കഴുത്ത കയറും. പ്രിയമുള്ളവരെ, നാം വ്യവസ്ഥ പ്രകാരം ആരാധിക്കണം. അല്ല എങ്കിൽ ആരാധന തിരിച്ചടിക്കും. നന്മയ്ക്ക് പകരം തിന്മ വരാം, തകർന്ന് തരിപ്പണമാകാം എന്നുള്ള കാര്യം ഓർക്കരുത്. ജീവനുള്ള ദൈവത്തോട് കളിക്കരുത്. ഞാൻ മിണ്ടാതിരുന്നു, നീ ഇത് ചെയ്തു, ഞാൻ നിന്നെ പോലെയുള്ളവന് നീ എഴുതിച്ചു, ദൈവത്തെ മറക്കുന്നവനെ നിന്നെ കീറിക്കളയും. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആരാധിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ മെന്റൽ വിഗ്രഹങ്ങളെയും മാറ്റി. ഹൃദയം ദൈവത്തിന്റെ പുത്രന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, ദൈവ വചനത്താലുള്ള കഴുകൽ പ്രാപിച്ച്, പരിശുദ്ധാത്മാവിനാൽ കഴിവിൽ പ്രാപിച്ച്, സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട്, പ്രാർത്ഥനയാൽ വിശുദ്ധീകരിക്കപ്പെട്ട്, ദൈവത്തിന് ഒരു സ്തോത്രം പറഞ്ഞാൽ മതി, ദൈവം തന്നെ അനുഗ്രഹിക്കും. ചാക്കോച്ചനോട് മിണ്ടാതെ ചുമ്മനം കൊടുക്കുവാൻ മടി കാണിച്ച് പുറംതിരിഞ്ഞു പോയ നീ, നിന്റെ ആരാധനയ്ക്ക് എന്നാ വില? പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനയെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ സർവീസ് ആണ് ദൈവം നോക്കുന്നത്. നമ്മൾ അല്ലേലൂയ പറയുമ്പോൾ ദൈവം നോക്കുന്ന ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ വിശുദ്ധം. പ്രിയമുള്ളവരെ, ആരാധന നടത്തുന്നു. നാളെ നമ്മളെല്ലാവരും ആരാധിക്കാൻ പോകുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് ദൈവം നോക്കുന്നത്. നമ്മൾ എങ്ങനെ ആരാധിച്ചു എന്നുള്ളതല്ല, ശബ്ദകോലാഹലത്തിന്റെ ആ വലിയ വലിപ്പയമല്ല, വലിമയല്ല ദൈവം നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥിതി, ഭാര്യയോടുള്ള ബന്ധം, കുഞ്ഞുങ്ങളോടുള്ള ബന്ധം, സഹോദരന്മാരോടുള്ള ബന്ധം, ജോലിസ്ഥലത്തുള്ള ബന്ധം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരുന്നു. അല്ല എങ്കിൽ ആരാധിക്കാൻ വരേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, നമുക്ക് അനേക തരത്തിലുള്ള ആരാധനയുണ്ട്, സമയമില്ല. നമ്മുടെ ഹാർട്ട് സർവീസ് എന്ന് പറയുന്നത് സൗണ്ട്ലെസ് ആണ്. അപ്പം സൗണ്ട്ലെസ് സർവീസ് ഉണ്ട്, സൗണ്ട് സർവീസ് ഉണ്ട്. സൗണ്ട് സർവീസ് ആണ് നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം ഇന്ന് ഇവിടെ നമ്മുടെ ഈ മെറ്റാലിക് സൗണ്ടും എല്ലാം വെച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ ദാറ്റ് ഈസ് സൗണ്ട് സർവീസ്, നല്ലതാണ്. പക്ഷേ ദാറ്റ് മസ്റ്റ് ബി ഈക്വലൈസ്ഡ് വിത്ത് യുവർ സൗണ്ട്ലെസ് സർവീസ്. ഹൃദയത്തിന്റെ ആരാധന, ഹൃദയത്തിൽ നിന്ന് എന്നുള്ളമാകും മഹാ ദേവാലയത്തിൽ നിന്ന്, എന്നുള്ളമാകും മഹാ ദേവാലയത്തിൽ നിന്ന് പൊങ്ങും നിനക്ക് വന്ദനം പരമേശ, പൊങ്ങും നിനക്ക് വന്ദനം പരമേശ, പാടും നിനക്കു നിത്യവും. നീ ആരാധിക്കുമ്പോൾ നിന്റെ ഹൃദയം എങ്ങനെയാ പോണ്ടേ? ഹൃദയം സിയോൻ മലയിൽ ചെല്ലണമെന്ന്. നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത് ആരുടെ അടുത്തേക്കാണ്? ഈ ഭൂമിയിലെ സീനായ് മലയുടെ അടുത്തേക്കല്ല, പിന്നെ എവിടേക്കാണ്? സ്വർഗീയ സിയോനിൽ നമ്മുടെ ഹൃദയം ചെന്നിയേറണം. ഇവിടെ വെച്ച് ആരാധിക്കുമ്പോൾ, കണ്ണുമടച്ച് ആരാധിക്കുമ്പോൾ നിന്റെ ഹൃദയം എവിടെ നിന്ന് പോകണം? ഭൂമിയിൽ നിന്ന് പോകണം. സ്വർഗീയ സിയോൻ മലയിൽ, ആ യെരൂശലേമിലെ രാജധാനിയിൽ, 24 മൂപ്പന്മാരുടെ മധ്യേ കെരുവുകളുടെ മേൽ വസിക്കുന്നവൻ, എണ്ണമില്ലാത്ത ഭൂതന്മാരുടെ സ്തുതികളുടെ മേൽ വസിക്കുന്നവൻ, ഓ ആ വലിയ മഴവില്ലിന്റെ പശ്ചാത്തലത്തിൽ സ്വർഗീയ സിയോനിൽ വാണരുന്ന ധന്യനായ ഏകാധിപതിയായ സർവശക്തനായ സർവവ്യാപിയായ ആരും കണ്ടിട്ടില്ലാത്തവനായ അമർത്യനായ ആ ദൈവത്തിന്റെ അടുത്തേക്ക് നിന്റെ ഹൃദയം ഉയരണം. അങ്ങനെ ഉയർന്നാണോ ഇരിക്കുന്നത്, അതോ വീട്ടിലെ കാര്യം ഓർത്തുകൊണ്ടാണോ ഈ പാടുന്നത്? നാളെ ജോലിക്ക് ചെല്ലുമ്പോൾ അയാൾ എന്തോ പറയും. വീട്ടിലെ കാര്യങ്ങൾ ഈ വിവാഹം കഴിഞ്ഞാൽ ഒന്നും ആയില്ല, അത്താഴത്തിന് വല്ല വകയുമുണ്ടോ, ഇനിയും ഞാൻ ചെന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ക്രമപ്പെടുത്താനും. ഇത് പറഞ്ഞുകൊണ്ടാണോ നമ്മൾ ആരാധിക്കുന്നത്? ഇന്നത്തെ പ്രബോധനത്തിൽ ചാക്കോച്ചിനെ എങ്ങനെ വെട്ടാമെന്ന് ആലോചിച്ചുകൊണ്ടാണോ, അതിനുള്ളതായ വാക്യം പരതിക്കൊണ്ടാണോ ആരാധിക്കുന്നത്? പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധനം ചെയ്യുകയാണ്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഈ ഭൂമിയിൽ നിന്ന് ഉയരണം. നിങ്ങളോ അടുത്തു വന്നിരിക്കുന്നത് എവിടേക്കാണ്? ഹാവേല രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യായ രക്തം ചുറ്റി ഒഴുകുന്ന സിയോന്മലയുടെ അടുത്തേക്കാണ്. ഈ സിയോന്മയുടെ അടിവാരത്തിൽ ഒഴുകുന്ന രക്താണ് പറഞ്ഞാട്ടെ, കുഞ്ഞാടിന്റെ രക്തമാണ്. അതങ്ങനെ ഒഴുകുകയാണ്, ഏത് കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിക്കാൻ മലയെ കയറാനൊക്കെയില്ല. അങ്ങനെ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ച് മേലോട്ട് വരുമ്പോൾ എന്താണ് കാണുന്നത്? സിദ്ധന്മാരുടെ ആത്മാക്കൾ അവിടെ ഇരിക്കുന്നു. അത് മാത്രമാണോ? ആ കോട്ടോട് കൂടി അങ്ങ് ചെല്ലുമ്പോൾ അതിജാതന്മാരുടെ സഭ എഴുന്നേറ്റ് നിൽക്കുന്നു. അതിൽ കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവം പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പറയുമ്പോൾ 24 മൂപ്പന്മാര് കിരീടം താഴ്ത്തുമ്പോൾ നീ ആ സംഘത്തോട് ചേർത്ത് ദൈവമേ എന്റെ ഹൃദയം അവിടെ ചെല്ലുമ്പോഴാണ് ആരാധന പൂർത്തിയാകുന്നത്. അല്ലാത്ത ആരാധനയും ആരാധനയും നാം ദൈവസന്നിൽ വരുമ്പോൾ ആ കാവലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യായ രക്തത്തിൽ എണ്ണി എണ്ണി ഹോൾസെയിലായിട്ട് പറയരുത്. കർത്താവ് കഴിഞ്ഞ ആഴ്ച ചെയ്ത എല്ലാ പാപം ജീവിക്കണമെന്ന് പറയാം. ഹോൾസെയിൽ ബിസിനസ് കർത്താവിനില്ല, റീറ്റെയിലേ ഉള്ളൂ. എല്ലാ തെറ്റുകളും ഏറ്റു പറയുന്നു കർത്താവിന്റെ രക്തത്തിൽ കഴിവിൽ പ്രാപിച്ച് ആ സിയോൻ മലയിലേക്ക് കയറുമ്പോൾ നിന്നെ സ്വീകരിക്കുവാൻ അതിരുശിരായ ആ വലിയ സംഘം അവിടെ നിൽക്കുമ്പോൾ ആ സ്വർഗീയ സിയോനിലെ ആരാധനയിൽ നിന്റെ അകത്തെ മനുഷ്യൻ വന്നു ചേരുമ്പോൾ നിന്റെ പുറത്തെ ആരാധനയ്ക്ക് വിലയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് ആരാധിക്കുന്നത്. അതിനുവേണ്ടി നാം ഒരുങ്ങേണ്ടതുണ്ട്, അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. സമയം പോകുന്നതുകൊണ്ട് ഞാൻ വളരെ വിഷമിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു ചിന്തയാണ്. ഇതാണ് ആരാധന. അതിനുശേഷം നമ്മളെന്താകണം? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, സൗണ്ട്ലെസ് സർവീസാണ്. ഞായറാഴ്ച കഴിഞ്ഞ് വീട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. വീട്ടിൽ ചെന്നാൽ നിന്റെ ഭാര്യയ്ക്ക് നീ ഉപ്പാണോ അതോ കാഞ്ഞിരമാണോ? നിന്റെ മക്കൾക്ക് നീ കാഞ്ഞിരമാണോ അതോ കാളക്കോട വിഷമാണോ? നീ വീട്ടിലായിരിക്കുമ്പോൾ നിന്റെ ടേസ്റ്റ് നിന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കിട്ടണം തിരിച്ചും. അതിനെന്തു വേണം? ഉപ്പ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെയാണ് വ്യവസ്ഥ, കെമിസ്ട്രി പറയുന്നത്. ഉപ്പിന് രസം വരണമെങ്കിൽ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സോഡിയം ക്ലോറൈഡ് എന്നുള്ളതിന് നടുക്കൂടെ വലിയൊരു കത്തി പോകും. അങ്ങനെ അത് ഡിസോൾവ് ചെയ്യുമ്പോൾ അയോൺസ് ആയിട്ട് മാറും. ക്ലോറൈഡ് അയോൺസ് ആൻഡ് സോഡിയം അയോൺസ് രണ്ടായിട്ട് അറുക്കപ്പെടുവാനായിട്ടുള്ള മനസ്സ്. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി സെൽഫ് സാക്രിഫൈസ് ചെയ്യണം. ഉപ്പ് എന്താണ് ചെയ്യുന്നത്? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ തന്നെ തന്നെ അദൃശ്യമാക്കുകയാണ്. ഞാനോ കുറയണം. കുറയുമ്പോൾ രണ്ടായി പിളരുമ്പോൾ ഞാൻ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ടേസ്റ്റ് ആയിരിക്കണം, എന്റെ അയൽവാസികൾക്ക് ടേസ്റ്റ് ആയിരിക്കണം, എന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ടേസ്റ്റ് ആയിരിക്കണം. ആരുടെ ടേസ്റ്റ് ആണ്? കാൽവറിയിൽ മരിച്ച കർത്താവിന്റെ സ്നേഹത്തിന്റെ ടേസ്റ്റ്. നമ്മൾ കഴിഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ട് അർത്ഥമൊന്നുമില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് അർത്ഥമില്ല. ഞാൻ ക്രൈസ്റ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്റെ ജീവിതം കൊണ്ടൊരു അർത്ഥവുമില്ല. യു മസ്റ്റ് ബി റിഫ്ലക്റ്റേഴ്സ് ആൻഡ് ട്രാൻസ്മിറ്റേഴ്സ് റാദർ ദാൻ ഓറേറ്റേഴ്സ്. ദൈവം ആഗ്രഹിക്കുന്നവയാണ് അത്. അതിനെന്താണ് വേണ്ടത്? മെഴുതിരി കത്തണമെങ്കിൽ എന്ത് വേണം? മെഴുതിരി ഇല്ലാതാവണം. എങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? വെളിച്ചം പുറത്തേക്ക് വരികയുള്ളൂ. എരിയുന്ന ഒരു മെഴുകുതിരി പോലെയാകുവാൻ നീ ഒരാഴ്ചക്കാലം ശ്രമിക്കണം. ഞാൻ ക്രിസ്തുവിന്റെ വെളിച്ചമാണ്. ഞാനോ കുറയണം. അവന്റെ വെളിച്ചം മറ്റുള്ളവരിൽ പ്രകാശിക്കുവാൻ എനിക്കൊരു സെൽഫ് സാക്രിഫൈസ് ചെയ്യുവാൻ തയ്യാറുണ്ടോ? അതാണ് സൗണ്ട് സർവീസ്. നിങ്ങളുടെ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. രണ്ടുപടത്തും സാക്രിഫൈസ് ആവശ്യമാണ്. ആരാധനയുടെ പിന്നിൽ ഒരു സാക്രിഫൈസ് ഉണ്ട്. ആ സാക്രിഫൈസ് ചെയ്യാതെ ആഗ്രഹം കൊണ്ട് ആരാധിച്ചാൽ പോരാ. ഉപ്പായിട്ട് അലിഞ്ഞു ചേരുന്ന ഒരു സ്വഭാവം, മറ്റുള്ളവരെ കർത്താവിന്റെ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ജീവിതം, മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ജീവിതം. ഇനി അവസാനം ഞാൻ പറയട്ടെ, സമയം തീർന്നുകൊണ്ട്. രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിച്ചു പോകുന്നവരുടെയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ ആദിത്യര കട്ടിയ സൗരപ്രവാസനാണെങ്കിൽ ധൂപക്കുറ്റിയിൽ നീ ഇറങ്ങണം. ധൂപക്കുറ്റിയിലെ തീയിൽ നീ വെന്തമരുമ്പോഴാണ് നിന്റെ സ്മെല്ല് പുറത്തേക്ക്. അതിനും തയ്യാറാകണമെന്നാണ് ദൈവദിനം പറയുന്നത്. അതുമാണ് സുഗ്രാഹ്യമായ ആരാധന. ഒരു കൈത്തിരി പോലെ എരിഞ്ഞ് പാടാൻ ഒരു വിഷമമില്ല. കർത്താവേ, ആ ധൂപക്കുറ്റിയിലെ സുഗന്ധദ്രവ്യങ്ങൾ കത്തുന്നത് പോലെ ഞാൻ കത്തുമ്പോൾ ക്രിസ്തുവിന്റെ മണം, ക്രിസ്തുവിന്റെ മണം മറ്റുള്ളവരിലേക്ക് ഗ്രഹിക്കണം. പൗലോസ് അങ്ങനെയായിരുന്നു. തനിക്ക് ലാഭമായിരുന്നൊക്കെയും ഛേദമെന്നുണ്ട്. ചവറ്റുകുട്ടയിൽ ചവറ്റുകുട്ട നിറച്ചതിന് ശേഷം രണ്ട് കൈകളിൽ ചങ്ങല ധരിച്ചുകൊണ്ട് റോമൻ നഗരത്തിൽ കൂടി ഒഴുകുന്നതായ ആ നദിയുടെ തീരത്തേക്ക് രണ്ട് കൈകളും പുറകിൽ കെട്ടി കഴുത്ത് വൈ ഷേപ്ഡ് കവരക്കോലിൽ വെച്ച് റോമൻ പടയാളിയുടെ വാള് കഴുത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ ആ തല ചവറ്റുകുട്ടയിൽ പേപ്പർ വോട്ടായി തീർന്നപ്പോൾ ഉള്ള സൗരഭ്യം ഇന്നുവരെയും തീർന്നിട്ടില്ല. ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനെ ഇതാണ് ആരാധന. പ്രിയമുള്ളവർ, എന്റെ വാക്കിൽ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. അടുത്ത ദിവസം ദൈവം എനിക്ക് തരുന്നത്, ദൈവമേ ഞാൻ നിന്റെ എന്റെ സൗണ്ട്ലെസ് സർവീസും എന്റെ മൗത്ത് സർവീസും ഒരുപോലെയാക്കാൻ ശ്രമിക്കുക. നീ എന്ത് കൽപ്പിച്ചാണ് ഞാൻ അത് ചെയ്യുവാൻ തയ്യാറാണ്. ഞാൻ നിന്നെ സന്തോഷിപ്പിക്കേണ്ടത് കർത്താവേ, നിന്നെ സന്തോഷിപ്പിക്കുവാൻ എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവർന്ന് എഴുന്നേറ്റുന്നതാണ്. ദൈവമേ നിന്നെ ഒന്ന് പ്രസാദിപ്പിക്കുവാൻ എന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ. നിങ്ങളുടെ എല്ലാം ക്രമീകരിക്കപ്പെട്ടവരാണോ? എന്നാൽ വളരെ സന്തോഷം. ഒരു തീരുമാനം എടുത്തിട്ട് നമുക്ക് പോകാം. കർത്താവേ, നീ എനിക്ക് ആയുസ് തരുന്നെങ്കിൽ ശിഷ്ടമുള്ള സമയം നീ എന്ത് കൽപ്പിച്ചാൽ, എന്നെ സന്തോഷിപ്പിക്കുവാൻ ക്രിസ്തുവിന് ദൈവത്തിന്റെ സൗരഭ്യവാസന, ഒരു ഉപ്പായി തീരുവാൻ ഞാൻ എന്നെ സമർപ്പിക്കും. ദൈവത്തിന്റെ കൽപ്പനകൾ എന്തായാലും അതെന്നോട് പറഞ്ഞാൽ ഞാൻ അനുസരിക്കാമെന്ന്, അനുസരിക്കാൻ തയ്യാറുള്ളവരും നിന്നിട്ട്, കർത്താവെ നീ എന്ത് കൽപ്പിച്ചാലും ഞാൻ അനുസരിക്കുവാൻ തയ്യാറാണ്. കർത്താവെ നീ എന്ത് കൽപ്പിച്ചാലും അത് ഞാൻ അനുസരിക്കുവാൻ തയ്യാറാണ്. ഇന്ന് രാത്രി കർത്താവിനോടൊന്ന് പറഞ്ഞാൽ, കർത്താവെ ഇന്ന് രാത്രി നീ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു.